നാമെല്ലാം വാക്കിലും പ്രവൃത്തിയിലും തെറ്റിപ്പോകുന്നു. ചിലപ്പോഴൊക്കെ നമുക്ക് ബുദ്ധിയുപദേശവും തിരുത്തലും ആവശ്യമാണ്. ഇതിനോട് നാം അനുകൂലമായോ പ്രതികൂലമായോ ആയിരിക്കും പ്രതികരിക്കുക. ശരിയായ ഹൃദയനിലയോടെ ബുദ്ധിയുപദേശം സ്വീകരിക്കുന്നെങ്കിൽ നമുക്കത് പ്രയോജനം ചെയ്യും. അല്ലാതെ തിരുത്തൽ ലഭിക്കുമ്പോൾ മടുത്തുപോകുന്നെങ്കിൽ അത് ആത്മീയ ഹാനിയിൽ കലാശിക്കുമെന്ന് ബൈബിൾ പറയുന്നു. യോനായുടെ പുസ്തകം 1-ാം അധ്യായം തുറക്കാമോ? യോനായ്ക്ക് തിരുത്തൽ വേണ്ടിയിരുന്നതായി നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഭീരുവും കഠിനഹൃദയനുമായിട്ടാണോ നിങ്ങളവനെ കാണുന്നത്? അതോ താഴ്മയും ധൈര്യവും ആത്മത്യാഗ മനോഭാവവും ഉള്ളവനായിട്ടാണോ? രംഗങ്ങൾ ഭാവനയിൽ കാണാൻ സഹായിക്കുന്നതിന് പ്രത്യേക ശബ്ദങ്ങളും ബൈബിളിലില്ലാത്ത ചില സംഭാഷണ ശകലങ്ങളും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. യോന 1-ാം അധ്യായം 4-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക.
യഹോവയോ സമുദ്രത്തിൽ ഒരു പെരും കാറ്റ് അടിപ്പിച്ചു. കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താൻ താന്റെ ദേവനോട് നിലവിളിച്ചു.
അയ്യോ, രക്ഷിക്കണേ
ദൈവമേ, ഞങ്ങളെ കാത്തുകൊള്ളണേ,
ഞങ്ങളെ നശിപ്പിക്കരുതേ ദൈവമേ, ഞങ്ങളോട് കോപിക്കരുതേ.
കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞുകളഞ്ഞു. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ ഇറങ്ങിക്കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. കപ്പൽ പ്രമാണി അവന്റെ അടുക്കൽ വന്ന് അവനോട്,
നീ ഉറങ്ങുന്നത് എന്ത്? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്ക. നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം പക്ഷേ നമ്മെ കടാക്ഷിക്കും.
അനന്തരം അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞു,
വരൂ, നമുക്ക് ചീട്ടിടാം. അതെ, ആരുടെ നിമിത്തമാണ് ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നതെന്ന് അറിയാമല്ലോ.
അതെ അതെ, പെട്ടെന്ന് വേണം.
അങ്ങനെ അവർ ചീട്ടിട്ടു. ചീട്ട് യോനയ്ക്ക് വീണു. അവർ അവനോട്,
ആരുടെ നിമിത്തമാണ് ഈ അനർത്ഥം നമ്മുടെ മേൽ വന്നിരിക്കുന്നത്? പറയൂ,
നിന്റെ തൊഴിൽ എന്താണ്? നീ എവിടെ നിന്നാണ് വരുന്നത്?
നിന്റെ നാട് ഏതാണ്? നീ ഏത് ജാതിക്കാരനാണ്?
അതിന് അവൻ അവരോട്,
ഞാനൊരു എബ്രായനാണ്. കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവമായ യഹോവയാണ് ഞാൻ ഭജിക്കുന്നത്.
ആ പുരുഷന്മാർ അത്യന്തം ഭയപ്പെട്ട് അവനോട്,
നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്?
അവൻ അവരോട് അറിയിച്ചിരുന്നത് കൊണ്ട് അവൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോകുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നു. അവർ അവനോട്,
സമുദ്രം അടങ്ങുവാൻ തക്കവണ്ണം ഞങ്ങൾ നിന്നോട് എന്താണ് ചെയ്യേണ്ടത്?
എന്നാൽ സമുദ്രം മേൽക്കുമേൽ അധികം കോപിച്ചു. അതുകൊണ്ട് അവൻ അവരോട്,
എന്നെ എടുത്ത് സമുദ്രത്തിൽ ഇട്ട് കളവിൻ, അപ്പോൾ സമുദ്രം അടങ്ങും. എന്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു.
എന്നാൽ അവർ കരയ്ക്കടുക്കേണ്ടതിന് മുറുകെ തണ്ടുവലിച്ചു. എങ്കിലും സമുദ്രം കോപിച്ചു കോൾ പെരുകി വന്നതുകൊണ്ട് അവർക്ക് സാധിച്ചില്ല. അവർ യഹോവയോട് നിലവിളിച്ചു,
അയ്യോ യഹോവേ, ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ. നിർദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ. യഹോവേ, നിനക്കിഷ്ടമായതുപോലെ നീ ചെയ്തിരിക്കുന്നുവല്ലോ.
പിന്നെ അവർ യോനയെ എടുത്ത് സമുദ്രത്തിൽ ഇട്ടുകളഞ്ഞു. അപ്പോൾ സമുദ്രത്തിന്റെ കോപം അടങ്ങി.
ഭാവനയോടും വികാരത്തോടും കൂടെ ഈ ഭാഗം വായിക്കുന്നത് കേൾക്കുമ്പോൾ യോനായോടൊപ്പം അവനെ നിരീക്ഷിച്ചുകൊണ്ട് കപ്പലിലായിരിക്കുന്നതായി നമുക്കനുഭവപ്പെടും. യോനായുടെ താഴ്മയും ആത്മത്യാഗ മനോഭാവവും നിങ്ങൾക്കനുഭവപ്പെടുന്നുണ്ടോ? തുടക്കത്തിൽ ഓടിപ്പോയെങ്കിലും യഹോവ തിരുത്തിയപ്പോൾ അവനത് സ്വീകരിച്ചു. തുടർന്ന് യോന നാവികരോട് സത്യസന്ധതയോടെ തുറന്നു പെരുമാറി. തന്റെ തെറ്റും മറച്ചു പിടിച്ചുകൊണ്ട് നല്ല പിള്ള ചമയാൻ അവൻ ശ്രമിച്ചില്ല. നാവികരെ സംരക്ഷിക്കാനായി തന്റെ ജീവൻ ത്യജിക്കാൻ പോലും അവൻ സന്നദ്ധനായി. ഇന്നും യഹോവയുടെ മുന്നറിയിപ്പിൻ സന്ദേശം അറിയിക്കാൻ താഴ്മയും ആത്മത്യാഗ മനോഭാവവും വേണം. യോനായെപ്പോലെ അതിന് ധൈര്യവും ആവശ്യമാണ്. ഒരു വലിയ മത്സ്യം വിഴുങ്ങിയ സമയത്ത് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതിനാൽ യോനായെ മത്സ്യം ഒരു ഉണങ്ങിയ സ്ഥലത്ത് എത്തിച്ചു. തുടർന്ന് സംഭവിച്ചത് ഇന്നത്തെ ദൈവദാസർക്ക് പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. യോന 3:1 മുതൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക.
യഹോവയുടെ അരുളപ്പാട് 2 യോനയ്ക്കുണ്ടായത് എന്തെന്നാൽ,
നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്നത് അതിനോട് പ്രസംഗിക്കാം.
അങ്ങനെ യോന പുറപ്പെട്ട് യഹോവയുടെ കൽപ്പനപ്രകാരം നിനവയിലേക്ക് ചെന്നു. എന്നാൽ നിനവെ 3 വഴിയുള്ള അതിമഹത്തായൊരു നഗരമായിരുന്നു. യോന നഗരത്തിൽ കടന്ന് ആദ്യം 1 വഴി ചെന്ന് ഘോഷിച്ച് പറഞ്ഞത്,
ഇനി 40 കഴിഞ്ഞാൽ നിനവേ ഉന്മൂലമാകും.
എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്ത് വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. വർത്തമാനം നിനവേ രാജാവിന്റെ അടുക്കലെത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവച്ച് രട്ടുപുതച്ച് വെണ്ണീറിൽ ഇരുന്നു. അവൻ നിനവേയിൽ എങ്ങും ഘോഷിപ്പിച്ച് പരസ്യമാക്കിയതെന്തെന്നാൽ, രാജാവിന്റെയും അവന്റെ മഹത്വക്കളുടെയും ആജ്ഞയാവിത്,
മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത്, മേയുകയും വെള്ളം കുടിക്കുകയും അരുത്. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ താൻ്റെ ദുർമാർഗവും താൻ താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനംതിരികയും വേണം. ദൈവം അനുതപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം?
അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ചു. അത് വരുത്തിയതുമില്ല.
ദൈവത്തിന്റെ ന്യായവിധികൾ ഘോഷിച്ച യോനായുടെ വാക്കുകളിലെ നിശ്ചയദാർഢ്യം ശ്രദ്ധിച്ചോ? നിനവേക്കാരുടെ അക്രമ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ അവന് അസാധാരണ ധൈര്യം ആവശ്യമായിരുന്നു. എന്നാൽ യഹോവ തിരുത്തിയതിനു ശേഷം യോന ധൈര്യത്തോടെ തന്റെ നിയമനം പൂർത്തിയാക്കി. അവനെപ്പോലെ പ്രവർത്തിക്കുന്നെങ്കിൽ ഇന്ന് നമുക്കും പ്രതിഫലം ലഭിക്കും. നിനവേക്കാർ പശ്ചാത്തപിച്ചപ്പോൾ യോന എങ്ങനെയാണ് പ്രതികരിച്ചത്? യോന 4 ദൈവത്തിന്റെ കരുണ സംബന്ധിച്ച് വിലപ്പെട്ട പാഠം ഉണ്ട്. യോന 4:1 മുതൽ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക.
യോനയ്ക്ക് ഇത് അത്യന്തം അനിഷ്ടമായി. അവന് കോപം വന്നു. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു,
അയ്യോ യഹോവേ, ഞാൻ എന്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇതുതന്നെയല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബദ്ധപ്പെട്ടോടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന്.
അപ്പോൾ യഹോവ ചോദിച്ചു,
നീ കോപിക്കുന്നത് വിഹിതമോ?
അനന്തരം യോന നഗരം വിട്ടു ചെന്ന് നഗരത്തിന്റെ കിഴക്കേ വശത്ത് ഇരുന്നു. അവിടെ ഒരു കുടിലുണ്ടാക്കി നഗരത്തിനെന്തു ഭവിക്കുമെന്ന് കാണുവോളം അതിൻ കീഴെ തണലിൽ പാർത്തു. യോനയെ അവന്റെ സങ്കടത്തിൽ നിന്ന് വിടുവിപ്പാൻ തക്കവണ്ണം അവന്റെ തലയ്ക്ക് തണലായിരിക്കേണ്ടതിന് യഹോവയായ ദൈവം ഒരു ആവണക്ക് കൽപ്പിച്ചുണ്ടാക്കി, അത് അവനു മീതെ വളർന്നു പൊങ്ങി. യോന ആ ആവണക്ക് നിമിത്തം അത്യന്തം സന്തോഷിച്ചു. പിറ്റന്നാൾ പുലർന്നപ്പോൾ ദൈവം ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി, അത് ആവണക്ക് കുത്തിക്കളഞ്ഞു, അത് വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ളൊരു കിഴക്കൻ കാറ്റ് കൽപ്പിച്ചു വരുത്തി. വെയിൽ യോനയുടെ തലയിൽ കൊള്ളുകയാൽ അവൻ ക്ഷീണിച്ച് മരിച്ചാൽ കൊള്ളാമെന്ന് നിശ്ചയിച്ചുകൊണ്ട് പറഞ്ഞു,
ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന്.
ദൈവം യോനയോട്,
നീ ആവണക്ക് നിമിത്തം കോപിക്കുന്നത് വിഹിതമോ?
അതിന് അവൻ,
ഞാൻ മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ.
അതിന് യഹോവ,
നീ അധ്വാനിക്കുകയോ വളർത്തുകയോ ചെയ്യാതെ ഒരു രാത്രിയിൽ ഉണ്ടായിരിക്കുകയും ഒരു രാത്രിയിൽ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്ന ആവണക്കിനെ കുറിച്ച് നിനക്ക് അയ്യോഭാവം തോന്നുന്നുവല്ലോ. എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 120,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ?
ദൈവത്തിൻ്റെ കരുണ സംബന്ധിച്ച പാഠം നിങ്ങൾ ഗ്രഹിച്ചോ? താൻ നടത്തിയ പ്രവചനം നിറവേറുന്നതിനെക്കുറിച്ച് അതിരുകവിഞ്ഞ ഉത്കണ്ഠയാണ് യോനായെ ഭരിച്ചിരുന്നതെങ്കിലും അവിടുത്തെ ജനങ്ങളുടെ ജീവനെക്കുറിച്ചായിരുന്നു യഹോവയുടെ ചിന്ത. കേവലമൊരു ചെടിയേക്കാളധികം നിനവേക്കാരുടെ ജീവനോട് യോനയ്ക്ക് അനുകമ്പ തോന്നാനായി യഹോവ ആവണക്ക് ചെടിയെ ഒരു ദൃശ്യസഹായിയായി ഉപയോഗിച്ചു. ഈ പാഠം യഹോവയുടെ വലിയ കരുണയെ വിലമതിക്കാൻ നമ്മെ സഹായിക്കും. അതിനാൽ സത്യാരാധന സ്വീകരിക്കാൻ ആത്മാർത്ഥ ഹൃദയരായ അനേകർക്ക് ഇപ്പോഴും അവസരം തുറന്നുകിടക്കുന്നു. ബൈബിൾ വിവരണം പൊടുന്നനെ അവസാനിക്കുന്നതിനാൽ യോനായുടെ പേരിലുള്ള ബൈബിൾ പുസ്തകം എഴുതിയത് അവനാണോ എന്ന സംശയം വേണ്ട. യോന തന്റെ ആദ്യ ഭയം മറികടന്ന് യഹോവയുടെ ബുദ്ധിപദേശം സ്വീകരിച്ചു. യഹോവ തിരുത്തിയപ്പോൾ യോന മടുത്തുപോയില്ല. യഹോവയുടെ നിർദ്ദേശം അവൻ അനുസരിച്ചു. ദൈവേഷ്ടം ചെയ്യുന്ന നാമും താഴ്മയും ധൈര്യവും കാണിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരുണ അനുകരിക്കണം.